السلام علیکم ورحمۃ اللہ. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لعنتكم إن الله عزيز حكيم. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا من الحول غير إخراج وإن خرجنا فلا جناح عليكم فيما فعلنا في أنفسهن من معروف والله عزيز حكيم. والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمنن بالله واليوم الآخر وبولتهن حق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم.
സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിനസ്രിഹിൽ അസീസ് കഴിഞ്ഞയാഴ്ച ബൈത്തുൽ ഫുതൂഹ് ലണ്ടനിൽ ചെയ്ത ഖുതുബയുടെ പരിഭാഷ കേൾപ്പിക്കുകയാണ്. തഷഹുദും തഅവ്വുദും സൂറാ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മുഅ്മിനീൻ സൂറത്തുൽ ബഖറയിലെ മൂന്ന് വചനങ്ങൾ തിലാവത്ത് ചെയ്തുകൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത്. സത്യവിശ്വാസികളോട്, സമൂഹത്തിലെ ബലഹീനരായ വിഭാഗങ്ങളോടുള്ള കടമ നിറവേറ്റുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഓതിയ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ആ ദുർബല വിഭാഗത്തിന് തങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാൻ ആരുമില്ല, തങ്ങൾക്ക് സമൂഹത്തിലൊരു വിലയുമില്ല, പ്രബലരും ശക്തരുമായ ആളുകൾ അവർക്ക് തോന്നും വിധം തങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയ തോന്നലുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണിത്. ഓരോ വചനത്തിന്റെയും അന്ത്യത്തിൽ അസീസ്, ഹക്കീം എന്നീ പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ശക്തരായവർ നിങ്ങളോട് അതിക്രമം കാണിക്കുകയും നിങ്ങളോടുള്ള കടമ നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരുടെ മുകളിൽ പ്രതാപശാലിയും യുക്തിജ്ഞനുമായ അള്ളാഹു ഉണ്ടെന്നും അവൻ അവരെ പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ ദുർബല വിഭാഗത്തെ സമാശ്വസിപ്പിച്ചിരിക്കുന്നു. തന്റെ യുക്തിനിർഭരമായ കൽപ്പനകളനുസരിച്ച് ശരിയായ നിലയിൽ അവർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എല്ലാ ശക്തിയുടെ ഉത്ഭവസ്ഥാനമായ താൻ അവരെ പിടിക്കുമെന്ന് അള്ളാഹു പറയുന്നു. ഇപ്രകാരം തന്നെ വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്നവരോടും ഈ കടമകൾ നിറവേറ്റാതെ നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കരുതെന്നും പറഞ്ഞിരിക്കുന്നു. ഒരു മുസൽമാന്, ഒരു മുഅ്മിന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് അങ്ങേയറ്റം നിർബന്ധമാണെന്ന കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാകണം. കാരണം ഇത് സമൂഹത്തിന്റെ സമാധാനത്തിനുള്ള ജാമ്യമാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കാതെ സമൂഹത്തിലെ കഴിവുള്ളവർ സമൂഹത്തിന്റെ സമാധാനം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് വാദിച്ചുകൊണ്ട്, സ്വയം മുസ്ലിങ്ങളെന്ന് പറയിപ്പിച്ചുകൊണ്ട് ദുർബല വിഭാഗത്തോടുള്ള കടമ നിറവേറ്റാതിരിക്കുകയും സമൂഹത്തിന്റെ സമാധാനം കെടുത്തുകയും ചെയ്യുന്നത് കുറ്റവാളി എന്ന നിലയിൽ പിടിക്കപ്പെടാൻ അർഹതയുള്ള കാര്യമാണ്. ദുർബല വിഭാഗത്തെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ആ വിഭാഗത്തിലുണ്ടാകുന്ന അസ്വസ്ഥത അതിന്റെ പ്രതികരണം കാണിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് കാരണക്കാർ ദുർബല വിഭാഗത്തോടുള്ള കടമ നിറവേറ്റാത്തവരായിരിക്കും. അവരുടെ അവസ്ഥ നല്ലതാക്കി നിർത്തേണ്ടവർ തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചില്ല. ഈ കടമ നിറവേറ്റാത്ത കാരണത്താൽ അത്തരക്കാരോട് അള്ളാഹു പറയുന്നു, കടമകൾ നിറവേറ്റാത്തവരെ, അക്രമം കൊണ്ട് അന്യന്റെ അവകാശം പിടിച്ചെടുക്കുന്നവരെ, പ്രതാപശാലിയായ അള്ളാഹു നിങ്ങളുടെ മേലുണ്ടെന്ന കാര്യം എപ്പോഴും ഓർത്തുകൊള്ളുക. യുക്തിനിർഭരമായ അവന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാതെ സമാധാനവും ശാന്തിയും സന്തോഷവും നിലനിർത്തേണ്ട സമൂഹത്തിൽ അവർ അതിനെ തടസ്സം സൃഷ്ടിക്കുന്നു. ഇക്കാര്യം ആ പ്രതാപശാലിയായ അള്ളാഹു ഒരു തരത്തിലും സഹിക്കുകയില്ല. അതുകൊണ്ട് അസീസും ഹക്കീമുമായ അള്ളാഹു നിങ്ങളിൽ കരുണ കാണിച്ചുകൊണ്ട് അസീസ് എന്ന സവിശേഷ ഗുണത്തിന്റെ ഫലം നിങ്ങൾക്കായി കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും യുക്തിപരമായ കാര്യങ്ങൾ സ്വീകരിക്കുകയും കടമകൾ നിറവേറ്റാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഞാൻ ഓതിയ വചനങ്ങളിൽ ആദ്യത്തെ വചനത്തിന്റെ തർജ്ജമ ഇങ്ങനെയാണ്. അവർ നിങ്ങളോട് അനാഥകളെക്കുറിച്ചും ചോദിക്കുന്നു. നീ പറയുക, അവരുടെ സംസ്കരണം നല്ല കാര്യമാണ്. നിങ്ങൾ അവരോടൊപ്പം കൂടിക്കഴിയുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അള്ളാഹു ദോഷമുണ്ടാക്കുന്നവരും നന്മ കൈക്കൊള്ളുന്നവരും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ തീർച്ചയായും വിഷമത്തിലാക്കുമായിരുന്നു. നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും യുക്തിജ്ഞനുമാകുന്നു. ഈ വചനത്തിൽ യതീം അഥവാ അനാഥരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. അനാഥരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ അവരോടുള്ള കടമ നിറവേറ്റാനും അനുകമ്പയുടെ കരങ്ങൾ അവരുടെ മേൽ വയ്ക്കാനും കൽപ്പിച്ചിരിക്കുന്നു. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത് അവർ നിങ്ങളുടെ സഹോദരങ്ങളാണെന്നാണ്. സൽപ്രകൃതക്കാരനായ ഒരു സഹോദരൻ തന്റെ സഹോദരനോട് എങ്ങനെയാണ് പെരുമാറുന്നത്? മൂത്ത സഹോദരൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് തന്റെ സഹോദരൻ പഠിത്തത്തിൽ ഉയരണമെന്നും അവന്റെ ആരോഗ്യം നല്ലതായിരിക്കണമെന്നും അവന്റെ സ്വഭാവം ഉത്തമമായിരിക്കണമെന്നും ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവനായിരിക്കണമെന്നും അവന്റെ ഇരുത്തവും നടത്തവും നല്ല സുഹൃത്തുക്കളിലായിരിക്കണമെന്നും പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം കളിയിലും ശ്രദ്ധിക്കണമെന്നും ഒക്കെ ആയിരിക്കും. ഏതെങ്കിലും സ്നേഹിതന്റെ സഹോദരൻ രോഗിയായാൽ അവൻ അസ്വസ്ഥനായിത്തീരുന്നു, അവന്റെ ചികിത്സയിലേക്കും ശുശ്രൂഷയിലേക്കും പൂർണ്ണമായും ശ്രദ്ധിക്കുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ സമൂഹത്തിലെ അനാഥർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവരോട് നല്ല രീതിയിൽ പെരുമാറുക, അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ സംസ്കരണത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന ഓർമ്മ എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണം, അവരെ സമൂഹത്തിന്റെ പ്രവർത്തനക്ഷമമായ ഒരു ഭാഗമാക്കി തീർക്കണം. അവർക്ക് മാതാപിതാക്കളും മൂത്ത സഹോദരനും സഹോദരിയും ആരുമില്ലാത്തതുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയാം എന്ന് കരുതരുത്. ഇത് ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. സത്യവിശ്വാസി എന്ന് പറയുന്നത് ഈ അനാഥരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൽ ഫലപ്രദരാക്കി തീർക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇസ്ലാമിന്റെ അധ്യാപനമാണ് സ്നേഹിക്കുക എന്നത്. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും വേണം. അവരെ പരിഷ്കരിച്ചെടുക്കുക എന്നതായിരിക്കണം എപ്പോഴും മുമ്പിലുണ്ടാവേണ്ടത്. യതീമായ സഹോദരങ്ങളുടെയും കുട്ടികളുടെയും കാര്യത്തിലും ഇത് മുന്നിൽ വെക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളോടും ഇളയ സഹോദരങ്ങളോടും അനുകമ്പാപരമായ നിലയിൽ പെരുമാറുന്നു. തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊടുത്ത് അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു, നന്മകൾ ഉപദേശിക്കുന്നു. ധിക്കാരിയായി തീരും വിധം കൂടുതൽ കാഠിന്യം കാണിക്കുന്നില്ല. ജീവിതം മോശമായി പോകും വിധം കൂടുതൽ ലാളിക്കുന്നുമില്ല. വിശുദ്ധ ഖുർആൻ യതീങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം അവർ സമൂഹത്തിന്റെ പ്രവർത്തനക്ഷമമായ വിഭാഗമായി തീരാൻ വേണ്ടി അവരുടെ സംസ്കരണം എപ്പോഴും മുന്നിൽ വെക്കണമെന്നാണ്. സ്വന്തക്കാരുടെ തർബീയത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങൾ അവരുടെ തർബീയത്ത് വിഷയത്തിലും ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന വിചാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അവരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിർബന്ധ കടമയാണ്. മറ്റൊരു സ്ഥലത്തെ യതീമുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അതായത് തങ്ങളുടെ പിന്നിൽ ബലഹീനരായ സന്താനങ്ങളെ വിട്ടുപോകുന്ന പക്ഷം ഉത്കണ്ഠാകുലരാകുന്നവർ ദൈവഭയത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. അവർ ചൊവ്വായ വാക്കു പറയേണ്ടതാണ്. ജീവിതത്തെയും മരണത്തെയും കുറിച്ച് ആരും അറിയുന്നില്ലെന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നു എന്ന വിചാരത്തോടെ നിങ്ങൾ യതീങ്ങളെ നോക്കുക. അള്ളാഹു നിങ്ങളുടെ മക്കളെയും എല്ലാത്തരം ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും സുരക്ഷിതരാക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് എപ്പോഴും അനാഥരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മതത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നവരെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ കുട്ടികളുടെ മനസ്സിൽ തങ്ങളുടെ പിതാവ് മതത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് തങ്ങളെ തനിച്ചു വിട്ടുകളഞ്ഞു എന്ന വിചാരമുണ്ടാകാതിരിക്കുന്നതിനാണിത്. മറിച്ച് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഓരോ ഷഹീദിന്റെ മക്കൾക്കും തങ്ങളുടെ പിതാവ് മതത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച് അനിശ്വരമായ ജീവിതം പ്രാപിച്ചു എന്ന വിചാരമുണ്ടാവണം. അത് മുഖേന തങ്ങളുടെ അന്തസ്സും വർദ്ധിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് അനുഭവപ്പെടണം. ഭൗതികാടിസ്ഥാനത്തിൽ ഒരു സഹോദരൻ തന്റെ സഹോദരനെ നോക്കുന്നതുപോലെ ജമാഅത്തും ജമാഅത്തംഗങ്ങളും തങ്ങളെ ഗമനിച്ചിരിക്കുന്നുവെന്നും തങ്ങളുടെ അവകാശങ്ങളെ ശ്രദ്ധിച്ചുവെന്നും അത്തരം കുട്ടികൾക്ക് എപ്പോഴും തോന്നണം. ഒരു പിതാവ് തന്റെ കുട്ടികളെ നോക്കുന്നതുപോലെ തങ്ങളെ നോക്കിയെന്ന് അവർക്ക് അനുഭവപ്പെടണം. തങ്ങളുടെ തർബീയത്തിന്റെ കടമ തങ്ങളുടെ സഹോദരന്മാരും ജമാഅത്ത് നിറവേറ്റിയെന്ന് എപ്പോഴും അവർക്ക് മനസ്സിലാവണം. ഏതെങ്കിലും കുട്ടിയുടെ പിതാവ് ആ കുട്ടിക്ക് വേണ്ടി സ്വത്തുപേക്ഷിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ അവന്റെ അടുത്തതും ചുറ്റുപാടുള്ളതുമായ ആളുകൾ അവന്റെ സ്വത്തിന്റെ മേൽ കണ്ണും നട്ടുകൊണ്ട് അത് പിടിച്ചുപറിക്കാൻ ശ്രമിക്കരുത്, അത് നശിപ്പിക്കാൻ ശ്രമിക്കരുത്. കള്ളത്തരത്തിലൂടെ പിതാവിന്റെ സ്വത്തിൽ നിന്ന് കുട്ടിയെ അകറ്റാൻ ശ്രമിക്കരുത്. മറിച്ച് വളരെ സൂക്ഷിച്ച് ആ സ്വത്ത് കൈകാര്യം ചെയ്യണമെന്നാണ് കൽപ്പന. അല്ലാഹു പറയുന്നു, വലാ തഖ്റബു മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ധ. അനാഥയ്ക്ക് കാര്യപ്രാപ്തി എത്തുന്നതുവരെ ഏറ്റവും ഉത്തമമായ വിധത്തിലല്ലാതെ അതിന്റെ ധനത്തെ നിങ്ങൾ സമീപിക്കരുത്. വളർത്തുന്നു എന്ന സൂത്രത്തിലൂടെ അവന്റെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കുന്നവരാകരുത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നല്ലതാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ തീറ്റുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ അവർക്കു വേണ്ടിയും ചെലവഴിക്കുക. പരിതസ്ഥിതി മോശമാണെങ്കിൽ യതീമിന്റെ മാതാപിതാക്കൾ സ്വത്ത് എന്തെങ്കിലും വിട്ടും വെച്ച് പോയിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് അവരുടെ ആവശ്യം മാത്രം പൂർത്തിയാകും വിധം അത് ചിലവഴിക്കുക. അവർക്ക് പക്വപ്രായമെത്തിയാൽ അവരുടെ സ്വത്ത് അവർക്ക് തിരിച്ചു കൊടുക്കുക. ചിലപ്പോൾ കാണാറുണ്ട്, ചില അടുത്ത ബന്ധുക്കൾ പോലും യതീം പക്വപ്രായമെത്തിയാലും അവരുടെ സ്വത്ത് അവർക്ക് കൊടുക്കാറില്ല. മാതാപിതാക്കൾ വിട്ടും വെച്ചുപോയ അവരുടെ സ്വത്ത് തങ്ങൾ അവർക്കു വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിൽ സ്ഥിരമായി വെക്കുന്നു. അള്ളാഹുവിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടതല്ല. യതീമിനെ സംരക്ഷിക്കാൻ നിയ്യത്ത് പരിശുദ്ധമായിരിക്കണം. നിയ്യത്തുകളിൽ വിള്ളലുണ്ടായാൽ, ബാഹ്യത്തിൽ ഒരാൾ യതീമിനെ സംരക്ഷിക്കുകയാണെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ സുത്യർഹനാണെങ്കിലും യഥാർത്ഥത്തിൽ ആ യതീമിന്റെ പണം കൊണ്ടായിരിക്കും അയാൾ അതൊക്കെ ചെയ്യുന്നത്. അതെല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ആ പണം അവരുടെ സംരക്ഷണത്തിനായി ചിലവഴിക്കുക മാത്രമല്ല, സ്വയം അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ സ്വന്തം നേട്ടമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. യത്തീമിന് പക്വപ്രായമെത്തി അത് മനസ്സിലാകുമ്പോൾ, തന്റെ പണമെല്ലാം നശിപ്പിച്ചിരിക്കുന്നുവെന്നറിയുമ്പോൾ, സൂത്രവും തന്ത്രവും കൊണ്ട് തരാൻ ആഗ്രഹിക്കുന്നില്ല എന്നറിയുമ്പോൾ വഴക്കുകൾ തുടങ്ങുന്നു. സഹോദരനും സഹോദരനും തമ്മിൽ അകൽച്ചയുണ്ടാകുന്നു. അമ്മാവന്മാരും കൊച്ചപ്പന്മാരും തമ്മിൽ അകൽച്ചയുണ്ടാകുന്നു. സഹോദരപുത്രന്മാരും തമ്മിലും അകൽച്ചയുണ്ടാകുന്നു. വൈരാഗ്യം മൂർച്ഛിക്കുന്നു. കേസും വഴക്കും നടക്കുന്നു. ജമാഅത്തിന്റെ വ്യവസ്ഥിതിക്കനുസരിച്ചാണെങ്കിൽ കേസ് ഖളായിൽ വരുന്നു, അല്ലെങ്കിൽ കോടതിയിൽ പോകുന്നു. ചിലർ സ്വന്തം തന്നെ കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നീട് അത് നന്നാക്കാൻ വേണ്ടി എനിക്കും എഴുതുന്നു, തങ്ങളുടെ അവകാശം വാങ്ങിത്തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അള്ളാഹുവിനെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു പരിഷ്കരണം നടത്തുന്നവനെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവനെയും ഒക്കെ അറിയുന്നവനാണ്. അവനെല്ലാം അറിയാം. അവന്റെ അറിവ് പൂർണ്ണമാണ്. അവൻ മനുഷ്യന്റെ പാതാളം വരെ അറിയുന്നവനാണ്. യതീമിനെ സംരക്ഷിക്കുന്നതിന്റെ പിന്നിലുള്ള നിയ്യത്തെന്താണെന്ന് അവൻ അറിയുന്നു. സമൂഹത്തെ വഞ്ചിക്കാൻ കഴിയും, കോടതിയിൽ കേസ് വിജയിക്കാനും കഴിയും, പക്ഷേ അള്ളാഹുവിനെ വഞ്ചിക്കാൻ കഴിയില്ല. അള്ളാഹു ഒരു മുഅ്മിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹിക്കുന്ന ഒരു സഹോദരനെ പോലെ നിങ്ങൾ യതീമിനോട് പെരുമാറണമെന്നാണ്. അവിടെ യതീമിന്റെ ധനം തിന്നുന്ന പ്രശ്നമേയില്ല. അവരെ സംരക്ഷിക്കുക എന്നത് മാത്രമല്ല, അവരെ അവരുടെ സ്വന്തം കാലിൽ നിർത്താൻ കഴിയുമെങ്കിൽ സ്വന്തമായിട്ട് ചെലവഴിക്കുകയും ചെയ്യുക. സമൂഹത്തിന്റെ ഫലപ്രദവും പ്രവർത്തന സജ്ജവുമായ വിഭാഗമായി തീരാൻ അവരെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുത്തുക. അള്ളാഹുലാനത്തക്കും എന്ന് അള്ളാഹു പറയുന്നു. അതായത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ നിങ്ങളെ ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുത്തും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കൽപ്പിക്കും. ഏതെങ്കിലും യതീമിന്റെ പിതാവ് സ്വത്ത് വിട്ടും വെച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൈകാര്യം ചെയ്യേണ്ട എന്ന് കൽപ്പിക്കും. യതീമിന്റെ ഓരോ പൈസയും നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അവരെ സ്വന്തം ചെലവിൽ സംരക്ഷിക്കുകയും ചെയ്യുക. യതീമിന്റെ ധനത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാമെന്ന അധികമായ സൌകര്യം അവൻ ചെയ്തു തന്നിരിക്കുന്നു എന്നതിന്റെ അർത്ഥം അനുവദനീയമല്ലാത്ത നിലയിൽ അതുകൊണ്ട് നേട്ടമുണ്ടാക്കുക എന്നതല്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, അനുവദനീയമല്ലാത്ത നിലയിൽ യതീമിന്റെ പണം തിന്നാൽ നിങ്ങൾ പിടിക്കപ്പെടും. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യഅകുലൂന അംബാല യതാമ ളുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ. അനാഥരുടെ ധനം അന്യായമായി തിന്നുന്നവർ തീർച്ചയായും അവരുടെ വയറുകളിൽ തീ തിന്ന് നിറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യതീമിന്റെ സംരക്ഷണം, അവരുടെ ധനത്തിന്റെ സംരക്ഷണം, അവരെ സമൂഹത്തിന്റെ പ്രവർത്തന സജ്ജമായ വിഭാഗമാക്കി തീർക്കൽ തുടങ്ങിയവയെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറയേണ്ട പ്രശ്നമല്ല ഇത്. അള്ളാഹു ഞാൻ ഓതിയ വചനത്തിന്റെ അവസാനം പറയുന്നത് ഇന്നല്ലാഹ അസീസുൻ ഹക്കീം എന്നാണ്. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും ശ്രദ്ധ ക്ഷണിച്ചു. യതീം ദുർബലനാണ്. തന്റെ അവകാശം സംരക്ഷിക്കാനുള്ള ശക്തി അവനിലുണ്ടാവുകയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷണം വാങ്ങാനും കഴിവുണ്ടാവുകയില്ല. പക്ഷേ സമൂഹം എപ്പോഴും ഓർക്കണം, യതീമിന്റെ സംരക്ഷകരായിരിക്കുന്നവർ എപ്പോഴും ഓർക്കണം, യതീം പ്രതാപശാലിയല്ല, വിജയശാലിയല്ല, ശക്തിയുള്ളവനുമല്ല. പക്ഷേ അവരുടെ മേൽ പ്രതാപശാലിയും എല്ലാത്തിനെയും അതിജയിച്ചു നിൽക്കുന്നവനുമായ ഒരു അള്ളാഹു ഉണ്ട്. അവരുടെ മേൽ അവന്റെ കൈയുണ്ട്. അവൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിന്റെ ഓരോ വസ്തുവിന്റെ മേലും വിജയിച്ചു നിൽക്കുന്നവനാണ്. യതീമിന്റെ പണം അപഹരിച്ചെടുക്കുകയാണെങ്കിൽ പ്രതാപശാലിയായ അള്ളാഹു നിങ്ങളെ പിടിക്കുന്നതാണ്. അള്ളാഹു ഹക്കീം അഥവാ യുക്തിജ്ഞനാണ്. അവൻ ഏതെങ്കിലും കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആവശ്യത്തിനനുസരിച്ച് യതീമിന്റെ പണത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ചെലവഴിക്കാമെന്ന് ഇളവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതനുസരിച്ച് പെരുമാറണം. താൽക്കാലികമായ നേട്ടത്തിന് പകരം ദീർഘകാലം നേട്ടമുണ്ടാകുന്ന കാര്യം എപ്പോഴും മുന്നിൽ കാണണം. അത് മുഖേന സമൂഹത്തിലെ കുഴപ്പവും അവസാനിക്കണം. പരസ്പരം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷവും ഉണ്ടാവണം. യതീമിനെ സംരക്ഷിക്കുന്നവൻ സ്വയം തന്റെ വയറ്റിൽ തീ നിറയ്ക്കുന്നതിൽ നിന്ന് പിന്മാറണം. കത്തിയേരിയെന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കണം. ഞാൻ ഓതിയ രണ്ടാമത്തെ വചനത്തിൽ സമൂഹത്തിലെ മറ്റൊരു ദുർബല വിഭാഗത്തെക്കുറിച്ച്, അതായത് വിധവയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെ പൊതുവെ സമൂഹത്തിൽ അബലയായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതിനു പുറമെ വിധവയും കൂടിയായാൽ പിന്നെ അവരുടെ കാര്യം പറയാനുമില്ല. പ്രത്യേകിച്ച് അവികസിത സമൂഹങ്ങളിൽ അവരുടെ അവകാശങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത്തരം സമൂഹങ്ങളിൽ ചില വിദ്യാസമ്പന്നരായവരും പണത്തിന്റെ സ്വാധീനത്തെ വഴിപ്പെട്ട് അതിക്രമം ചെയ്യുന്നു. മുസ്ലിങ്ങൾ പ്രത്യേകമായ നിലയിൽ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അള്ളാഹു ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. വികസിത രാഷ്ട്രങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ഇന്ന് മുറവിളി ഉയരുന്നു. പക്ഷെ വിശുദ്ധ ഖുർആൻ 1400 വർഷം മുമ്പേ ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു. അക്കാലത്തെ സാമൂഹിക നടപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അള്ളാഹു സ്ത്രീയുടെ അവകാശം സ്ഥാപിച്ചുവെന്ന് മാത്രമല്ല, പ്രത്യുത അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാത്ത ആ സമൂഹത്തിൽ സ്വഹാബത്തിന്റെ മുഖച്ഛായ തന്നെ അത് മാറ്റിമറിച്ചു. അവർ ആ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിച്ചു കാണിച്ചു. ഈ വചനത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങളിൽ നിന്ന് ഭാര്യമാരെ വിട്ട് ചരമം പ്രാപിക്കുന്നവർ തങ്ങളുടെ ഭാര്യമാരെ വീട്ടിൽ നിന്ന് പുറത്താക്കാതെ ഒരു വർഷം വരെ അവർക്ക് ജീവനാംശം നൽകണമെന്ന് വസിയത്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ അവർ സ്വമനസ്സാലെ പുറത്തു പോകുന്ന പക്ഷം അവർ തങ്ങളുടെ കാര്യത്തിൽ ന്യായമായി എന്തു ചെയ്യുന്നുവോ അതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനിയുമാകുന്നു. ഇവിടെ അള്ളാഹു വിധവയ്ക്ക് ഒരു കാലം വരെ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം സ്ഥാപിച്ചു കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകളെക്കുറിച്ച് നേരത്തെ കൽപ്പനയുള്ളതാണ്, അവൾ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്റെ ഇദ്ദയുടെ കാലമായ 4 മാസവും 10 ദിവസവും പൂർത്തിയാക്കുക എന്ന്. എന്നാൽ അവൾക്കിഷ്ടപ്പെട്ടാൽ അതിനുശേഷവും ഒരു വർഷം വരെ അവൾക്കവിടെ താമസിക്കാവുന്നതാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഇക്കാര്യത്തെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായി കാണാം. അതിൽ നിന്നാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. അദ്ദേഹം പറഞ്ഞു, ഇദ്ദ കാലാവധിക്ക് പുറമെ, അതായത് 4 മാസവും 10 ദിവസവും, ഒരു വർഷം അനുവാദമുണ്ട്. സ്ത്രീകൾക്ക് എത്രയധികം സൌകര്യം ഏർപ്പെടുത്തി കൊടുക്കാമോ അത്രയധികം ചെയ്തു കൊടുക്കണമെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു. ചിലപ്പോൾ സ്വത്ത് വീതം വെക്കുമ്പോൾ മരിച്ചയാൾക്ക് വീടുണ്ടെങ്കിൽ ആ വീട് മറ്റാർക്ക് അവകാശപ്പെട്ടാലും അള്ളാഹു പറയുന്നു അവർ ക്ഷമിക്കേണ്ടതാണ്. ഒരു വർഷം വരെ വിധവയെ വിഷമിപ്പിക്കരുത്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഇത് എഴുതിയിട്ടുണ്ട്. ഇന്നും അത് നടപ്പിൽ വരുന്നു. സ്ത്രീയുടെ അവസ്ഥ നന്നല്ലെങ്കിലോ, ആർക്കെങ്കിലും രണ്ട് ഭാര്യമാരുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ, ആദ്യത്തെ ഭാര്യയ്ക്ക് മക്കളൊന്നുമില്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ വീട് അവകാശമായി കിട്ടാത്ത വിധവയെ പുറത്താക്കാൻ ശ്രമിക്കാറുണ്ട്. അള്ളാഹു പറയുന്നത് ഒരു വർഷം വരെ ആ വീട്ടിൽ പാർക്കുവാൻ അവൾക്ക് അവകാശമുണ്ടെന്നാണ്. മറ്റൊരവകാശിക്കും ഒരു വർഷം വരെ അതിൽ അവകാശമില്ല. സ്ത്രീയുടെ മേൽ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താനും പാടില്ല. അവൾ സ്വമനസാലെ പോകാൻ ആഗ്രഹിച്ചാൽ ഇദ്ദ കാലാവധി പൂർത്തിയാക്കി പോകാവുന്നതാണ്. ഈ തീരുമാനം സ്ത്രീക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. നല്ല തീരുമാനമെടുക്കാൻ സ്ത്രീക്ക് അവകാശം നൽകിയിരിക്കുന്നു. അതായത് ശരീഅത്ത് നിയമം അനുസരിച്ച് അവർ തീരുമാനമെടുക്കുക. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഇത് പ്രതാപശാലിയും അഗാധജ്ഞാനിയുമായ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സ്ത്രീകളുടെ ദൌർബല്യം മുതലെടുത്തുകൊണ്ട് നിങ്ങൾ അവളെ നിർബന്ധിക്കുകയാണെങ്കിൽ, അവരുടെ ബന്ധുക്കളിൽ ആരും അവരെ നോക്കാനില്ലെങ്കിൽ, അവരുടെ നിർബന്ധിതാവസ്ഥയെ മറ്റുള്ളവരും ചൂഷണം ചെയ്യാനിടയുണ്ട്. അള്ളാഹു അത്തരം കാര്യങ്ങൾ പോലും കണക്കിലെടുത്തുകൊണ്ട് യുക്തിഭദ്രമായ കൽപ്പനയാണ് നൽകിയിട്ടുള്ളത്. സ്ത്രീയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾക്കും താക്കീത് നൽകി. അതായത് അള്ളാഹു എപ്പോഴും പ്രതാപശാലിയും എല്ലാത്തിനെയും അതിജയിച്ചു നിൽക്കുന്നവനുമാണ്. തന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവന്റെ പിടുത്തത്തിന് വിധേയരാകും. ഇതിൽ മറ്റൊരു കാര്യത്തിലേക്കും സൂചനയുണ്ട്. ഒരു വർഷം വരെ വീട്ടിൽ താമസിപ്പിക്കണമെന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത്, വിധവ വിവാഹം കഴിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒരു വർഷത്തിന് മുമ്പേ വീട് വിട്ടുപോവുകയാണെങ്കിൽ അത് അവളുടെ നല്ല തീരുമാനമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള അവകാശവും അവൾക്ക് നൽകിയിരിക്കുന്നു. കുടുംബ ബന്ധുക്കൾ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല. ചിലപ്പോൾ വിധവ വിവാഹം കഴിക്കരുതെന്ന് ബന്ധുക്കൾ ആഗ്രഹിക്കാറുണ്ട്. വാസ്തവത്തിൽ വിധവയെ വിവാഹം കഴിപ്പിക്കുക എന്നതും ഒരു നല്ല കർമ്മമാണ്. അത്തരം തടസ്സം നിൽക്കുന്നവർക്ക് മറുപടിയായി ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവർ റളിയല്ലാഹു അൻഹു വല്ലാഹു അസീസുൻ ഹക്കീം എന്ന വാക്യത്തിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് പറയുന്നു, വിധവയെ വിവാഹം കഴിപ്പിക്കുന്നത് തങ്ങളുടെ അഭിമാനത്തിനെതിരാണെന്ന് ചിലർ പറയാറുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഹിന്ദുസ്ഥാൻ സമൂഹം, അവിടെ ചില കുടുംബങ്ങളിൽ ഇക്കാര്യത്തിൽ വലിയ കാർക്കശ്യമാണുള്ളത്. അത് തങ്ങളുടെ മാനത്തിനെതിരാണത്രേ. പക്ഷെ അള്ളാഹു പറയുന്നു, എന്റെ പേര് അസീസ് എന്നാണ്, ഞാനാണ് ഏറ്റവും വലിയ അഭിമാനി, ഞാൻ കൽപ്പിക്കുന്നത് അവളെ വിവാഹം കഴിപ്പിക്കണമെന്നാണ്. കാരണം യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കൽപ്പന. എന്റെ കൽപ്പനയെ അവഗണിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം ഓർക്കണം, ഞാൻ അസീസാണ്, ഞാൻ വിജയിയാണ്, എല്ലാ അഭിമാനവും എന്നിൽ നിന്നാണ്, അതുകൊണ്ട് എന്റെ കൽപ്പന പാലിക്കുക. വ്യാജമായ അഭിമാനത്തെ അന്വേഷിച്ച് നടക്കരുത്. നിങ്ങളും അള്ളാഹുവിന്റെ ഈ സവിശേഷ ഗുണങ്ങളിൽ നിന്ന് ഫലമെടുക്കുന്നവരായി തീരാൻ അവന്റെ കൽപ്പന നടപ്പിൽ വരുത്തുക. ഞാൻ ഓതിയ മൂന്നാമത്തെ വചനം സ്ത്രീയുടെ അവകാശങ്ങളെ കുറിച്ചാണ്. തലാക്ക് നൽകപ്പെട്ട സ്ത്രീകളെ കുറിച്ച്, തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീക്ക് നിശ്ചയിക്കപ്പെട്ട കാലാവധി 3 കുറൂഹ് ആണ്. അതിനുശേഷം അവൾ സ്വതന്ത്രയാണ്, അവൾക്ക് വിവാഹം കഴിക്കാം. മറ്റൊരു സ്ഥലത്ത് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അവരുടെ വിവാഹത്തിന് തടസ്സം നിൽക്കരുതെന്നാണ്, മറിച്ച് വിവാഹത്തിന് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുക. അവൾ സ്വയം ബോധവതിയാണ്, അതുകൊണ്ട് അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ അത് നല്ലതാണ്. പക്ഷെ സ്ത്രീകളോട് കൽപ്പിച്ചിട്ടുള്ളത് തലാക്കിന് ശേഷം നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ, നിങ്ങൾ ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഭർത്താവിനോട് അത് പറയണം എന്നാണ്, മറച്ചു വെക്കാൻ പാടില്ല. വിവാഹത്തിന് ശേഷം എന്തെങ്കിലും കാരണത്താൽ ജീവിതം തുടർന്നു പോകാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം പകരം വീട്ടുക എന്നതല്ല. കുട്ടി ജനിക്കാൻ പോകുന്ന വിവരം അതിന്റെ പിതാവിനെ അറിയിക്കാതിരിക്കലുമല്ല. അള്ളാഹു പറയുന്നത് നിങ്ങൾ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഭർത്താവിന്റെ മനസ്സ് മൃദുവായി തീർന്നേക്കാം, അയാൾ നിങ്ങളിലേക്കും അടങ്ങിയേക്കാം, അങ്ങനെ കുടുംബജീവിതം ധന്യമായേക്കാം. പറഞ്ഞു, അത്തരം സാഹചര്യത്തിൽ അവളെ മടക്കിയെടുക്കാൻ ഭർത്താവ് കൂടുതൽ അർഹനാണ്. വൈരാഗ്യം അകലുന്നതാണ്. ബന്ധുക്കളോടും മറ്റും കൽപ്പിച്ചിരിക്കുന്നത് അവർ തടസ്സം നിൽക്കരുതെന്നാണ്. ചിലപ്പോൾ അടുത്ത ബന്ധുക്കൾ പെൺകുട്ടിയെ ചീത്തയാക്കാറുണ്ട്. പൂർവസ്ഥിതിയിലാകാൻ അവൾ ഇഷ്ടപ്പെട്ടാൽ തന്നെ ബന്ധുക്കൾ ബഹളമുണ്ടാക്കുന്നു, തലാക്ക് നടന്നു ഇനി തിരിച്ചേക്കുകയില്ലെന്ന് പറയുന്നു, അങ്ങനെ വീണ്ടും പ്രശ്നം തലവെക്കുന്നു. പല പ്രശ്നങ്ങളും എന്റെ അടുത്തും വരാറുണ്ട്. ചിലപ്പോൾ ദുരഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വന്തം പെൺകുട്ടികളുടെ ജീവിതം ചില മാതാപിതാക്കൾ നശിപ്പിക്കുന്നു. ചില പെൺകുട്ടികൾ അപ്പോൾ എഴുതാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ ഇരുവരുടെയും മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, ബന്ധുക്കൾ ബന്ധം വീണ്ടും ഒന്നിക്കുന്നതിനിടയിൽ തടസ്സമാകരുത്. ഭർത്താവിന് തന്റെ തെറ്റു മനസ്സിലായാൽ ദുരഭിമാനത്തിന്റെ പേരിൽ നിങ്ങൾ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത്. അള്ളാഹു സ്ത്രീയുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പറയുന്നു, എത്രമാത്രം അവകാശം പുരുഷന് സ്ത്രീയോടുണ്ടോ അത്രമാത്രം അവകാശം സ്ത്രീക്ക് പുരുഷനുമേലുമുണ്ട്. ഞാൻ ഓതിയ വചനത്തിന്റെ തർജ്ജമയും വായിക്കാം. വിവാഹമോചിതരായ സ്ത്രീകൾ 3 ആർത്തവകാലം വരെ സ്വയം നിയന്ത്രിച്ച് കാത്തിരിക്കേണ്ടതാണ്. അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ മറച്ചുവെക്കുന്നത് അവർക്ക് അനുവദനീയമല്ല. അവരുടെ ഭർത്താക്കന്മാർ രഞ്ജിപ്പാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ, അതായത് ആ കാലയളവിൽ അവരെ തിരിച്ചെടുക്കുന്നതിന് കൂടുതൽ അവകാശമുള്ളവരാണ്. അവർക്ക്, അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരോട് ചില ബാധ്യതകളുള്ളതുപോലെ മര്യാദയനുസരിച്ച് പുരുഷന്മാരിൽ നിന്ന് ചില അവകാശങ്ങൾ അവർക്ക്, അതായത് സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരുടെ മേലെ ഒരു പദവിയുണ്ട്. അള്ളാഹു പ്രതാപശാലിയും യുക്തിജ്ഞനുമാകുന്നു. മനുഷ്യൻ എന്ന നിലയിൽ പുരുഷനോട് പറഞ്ഞു സ്ത്രീയുടെ അവകാശങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എന്ന്, സ്ത്രീയോട് പറഞ്ഞു പുരുഷന്റെ അവകാശങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എന്ന്. ഇരുവരും പരസ്പരമുള്ള കടമകൾ ശ്രദ്ധിക്കുമ്പോൾ ആ ബന്ധം എന്നെന്ന് നിലനിൽക്കുന്നതായിരിക്കും. ഈ കൽപ്പന സ്ത്രീക്ക് അവളുടെ അവകാശം നിലനിർത്തുന്നതാണ്. ഇസ്ലാമിന്റെ മനോഹരമായ കൽപ്പനകൾ സമൂഹത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഇസ്ലാമിന് മുമ്പേ അറബികൾ സ്ത്രീകളെ അവരുടെ അവകാശങ്ങളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്നല്ല, ഇസ്ലാം സ്ത്രീയുടെ അവകാശങ്ങൾ സ്ഥാപിച്ചതുപോലെ മറ്റൊരു മതവും സ്ഥാപിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി സ്ഥലങ്ങളിൽ സ്ത്രീയുടെ അവകാശം നിലനിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വ അന ഖൈറുക്കും ലിഅഹ്ലിഹി. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി എന്റെ ഭാര്യമാരോട്, തന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. ഞാൻ നിങ്ങളിൽ എല്ലാവരേക്കാളും എന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാകുന്നു. പിന്നീട് അള്ളാഹു പറയുന്നു, വആശ്രൂഹുന്ന ബിൽ മഅറൂഫി ഫയിൻ കരിഹത്തുമൂഹുന്ന ഫഅസാ അൻ തക്രഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുക. ഇനി നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യയെ വെറുക്കുന്നുവെങ്കിൽ തന്നെയും ഓർക്കുക, നിങ്ങൾ വെറുക്കുന്നതിൽ അള്ളാഹു നിങ്ങൾക്കായി പര്യവസാനത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ നന്മ വിധിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് പുരുഷനും തീരുമാനമെടുക്കുന്നതിൽ ധൃതി കാണിക്കരുത്. എന്നല്ല, അള്ളാഹു പര്യവസാനം നന്നാക്കി തീർക്കാൻ കഴിവുള്ളവനാണെന്ന് വിചാരിക്കേണ്ടതാണ്. അതുകൊണ്ട് തലാക്കുകളിൽ പുരുഷന്മാരും വളരെ ചിന്തിച്ചും ആലോചിച്ചും തീരുമാനമെടുക്കേണ്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളതിനെ വെറുക്കുന്നുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കതിൽ നന്മ വെച്ചിട്ടുണ്ടാകുമെന്ന കൽപ്പനയെപ്പോഴും ഓർക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരുമാറ്റം നിങ്ങളുടെ ഭാര്യമാരോടുണ്ടായാൽ അള്ളാഹു അതിൽ ബർക്കത്തിടുന്നതാണ്. നാശത്തിന്റെ അതിർത്തിയിലെത്തിയിട്ടുള്ള വീടുകൾ, ഛിന്നഭിന്നമാകാൻ പോകുന്ന വീടുകൾ, അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരും വിഷമിക്കുന്നുണ്ടാവും. ആ വീടുകൾ പിന്നീട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവർക്ക് സമാധാന നിർഭരവും സന്തോഷവും സ്നേഹവും നിലനിൽക്കുന്നതായിത്തീരുന്നു. അള്ളാഹു സ്ത്രീയെയും പുരുഷനെയും ഈ ആയത്തിൽ ഇങ്ങനെയും ഉപദേശിച്ചിട്ടുണ്ട്, കടമകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇരുവരും തുല്യരാണ്, പക്ഷേ പുരുഷന് നോക്കി നടത്തിപ്പിന്റെ അടിസ്ഥാനത്തിലും ചില കഴിവുകളുടെ അടിസ്ഥാനത്തിലും ചില ചുമതലകളുടെ അടിസ്ഥാനത്തിലും മേന്മ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ഇക്കാര്യത്തിൽ പുരുഷന്മാർക്ക് പദവി നൽകേണ്ടതാണ്. പുരുഷന്മാരോടും പറഞ്ഞു, നിങ്ങൾക്ക് കഴിവിന്റെ അടിസ്ഥാനത്തിൽ മേന്മ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ചുമതലകൾ മനസ്സിലാക്കേണ്ടതും അത് നടപ്പിൽ വരുത്തേണ്ടതും നിങ്ങളുടെ ജോലിയാണ്. വീട്ടിലെ കാര്യങ്ങൾക്കും ചെലവുകൾക്കും വേണ്ടി ധനം സംഘടിപ്പിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അല്ലാതെ വീട്ടിൽ കിടന്നുകൊണ്ട് ഭാര്യയോട് പോയി ജോലി ചെയ്ത് സമ്പാദിക്കാൻ പറയലല്ല. ഇവിടെ പാശ്ചാത്യ നാടുകളിൽ ചില വീടുകളിൽ ഇതും നടക്കുന്നുണ്ട്. കുട്ടികളുടെയും ഭാര്യയുടെയും എല്ലാ ഉത്തരവാദിത്വവും ഏൽക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അസീസും ഹക്കീമുമായ അള്ളാഹു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ സ്ഥാപിച്ചു. പുരുഷന്മാരോട് അവസാനം അസീസ് ഹക്കീം എന്നീ പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞു, ഓർമ്മിക്കുക, സ്ത്രീകളുടെ മേൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട്, പക്ഷേ അത് ദുരുപയോഗം ചെയ്യരുത്. കാരണം അസീസായ അള്ളാഹു നിങ്ങളുടെ മീതെയുണ്ട്. അവൻ നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയും കാണുന്നു. അവന്റെ ഭരണമാണ്, അവന്റെ ദൃഷ്ടി നിങ്ങളുടെ മീതെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് തെറ്റായ നിലയിൽ പെരുമാറിയാൽ അവന്റെ പിടുത്തത്തിൽ വന്നുപെടും. അതുകൊണ്ട് സ്ത്രീകളുടെ മേൽ നിയന്ത്രണവും അധികാരവും അനുവാദമുള്ളത്ര പ്രയോഗിച്ചുകൊള്ളുക. കടമകൾ നിറവേറ്റുന്നതിലേക്കും ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങൾ നിങ്ങൾ ഗവനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേന്മ നൽകിയ ആ ഹക്കീമായ അള്ളാഹുവിന്റെ ഹിക്മത്തിൽ നിന്നും ഫലമെടുക്കുന്നവരായിത്തീരും. പ്രതാപശാലിയും യുക്തിജ്ഞനുമായ അള്ളാഹുവിന്റെ കൽപ്പനകളാണിത്. ഇത് മുഖേന സമൂഹത്തിൽ സമാധാനം സ്ഥാപിതമാകും, വീടുകളിൽ സമാധാനം നിലനിൽക്കും, നന്മകൾ പരക്കും. ഈ യുക്തിഭദ്രമായ അധ്യാപനത്തിന്റെ സൗന്ദര്യം ഉയർന്ന് പ്രചരിച്ചുകൊണ്ടേ പോകും. ഇനി ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ സമൂഹത്തിലെ സമാധാനം നശിക്കുന്നതിനോടൊപ്പം ആ പ്രതാപശാലിയായ അള്ളാഹുവിന്റെ പിടുത്തത്തിലും ആ വ്യക്തി അകപ്പെടും. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ യുക്തിഭദ്രമായ അധ്യാപനം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ദുആയ്ക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഭരണകൂടവും രാഷ്ട്രീയ നേതാക്കന്മാരും ഇസ്ലാമിന്റെ നാമമാത്ര ധ്വജവാഹകരുമെല്ലാം നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു ഈ രാജ്യത്തെ രക്ഷിക്കുമാറാകട്ടെ. ഇത് വളരെ ത്യാഗത്തിലൂടെ നേടിയെടുത്തതാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ ത്യാഗങ്ങളും ഇതിലുണ്ട്. ഇതിനുവേണ്ടി നിരവധി ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ദേശത്തോടുള്ള സ്നേഹം നമ്മോട് ആവശ്യപ്പെടുന്നതും കൽപ്പിക്കുന്നതും അതിനുവേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. ദുആ നമ്മുടെ കടമയാണ്. ഒരുപാട് പാകിസ്ഥാനികൾ വിദേശത്തുണ്ട്. അവർ വാർത്തകൾ കേൾക്കുന്നു, കാണുന്നു, പക്ഷേ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നുവെന്ന് മനസ്സിലാകുന്നില്ല. പൂർണ്ണമായും ഈ ആളുകൾ അതിനെ നശിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അള്ളാഹു അവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. ബുദ്ധി ഇവർക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ ദേശത്തെ സ്നേഹിക്കുന്നവർക്ക് സമാധാന സാഹചര്യമുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് ദുആ ചെയ്യാൻ കഴിയും, അള്ളാഹു അതിനെ രക്ഷിക്കുമാറാകട്ടെ.
ഇബാദല്ലാഹി റഹ്മകുമുല്ലാഹ് ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله